നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/malayalam സന്ദർശിക്കുക.
നമസ്കാരം രശ്മി സതീഷ്, സ്വാഗതം SBS മലയാളത്തിലേക്ക്. രശ്മി, വളരെ പ്രാധാന്യമുള്ളൊരു സമയത്താണ് ഓസ്ട്രേലിയയിലേക്ക് എത്തിയിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കാലാവസ്ഥാ വ്യതിയാനം വലിയ രീതിയിൽ ചർച്ചയാകുന്നൊരു സമയമാണ് ഓസ്ട്രേലിയയിലേത്. ലക്ഷക്കണക്കിന് സ്കൂൾ കുട്ടികളുടെ തെരുവിലേക്ക് ഇറങ്ങിയിട്ട് ഏതാനും ആഴ്ചകൾ മാത്രമേ ആകുന്നുള്ളൂ. മലയാളിക്ക് അടുത്ത കാലത്ത് കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുമ്പോൾ ഏറ്റവും അധികം കേട്ടതും പാടിയതുമെല്ലാം രശ്മി പാടിയ ഒരു പാട്ടായിരുന്നു. നമുക്കെന്തായാലും ആ ഒരു പാട്ടിലൂടെ തന്നെ, രണ്ട് വരികളിലൂടെ തന്നെ തുടങ്ങാൻ പറ്റുമോ?
ഞാൻ ശ്രമിക്കാം. ഇവിടെ പ്രോഗ്രാമിംഗ് കുറച്ച് തണ്ട മോശമാണ്, എന്നാലും ശ്രമിക്കാം. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ?
ഒരുപക്ഷെ രശ്മി സതീഷ് എന്ന പേര് അറിയാത്തവർക്ക് പോലും ഈ പാട്ട് കേൾക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാകും ആരാണെന്നുള്ളത്.
അതൊരു ഐഡന്റിറ്റിയുടെ ഭാഗമായിട്ട്.
അതെ അതെ. ഒരു അടുത്ത കാലത്ത് ഈ ഒരു കാലാവസ്ഥാ വ്യതിയാനം എന്നൊരു വിഷയം ഒരുപക്ഷെ മലയാളികളിൽ കൂടുതൽ എത്തിക്കാൻ, കൂടുതൽ അവരുടെ മനസ്സുകളിലേക്ക് എത്തിക്കാൻ പോലും ഈ പാട്ടിന് കഴിഞ്ഞിട്ടുമുണ്ട്. രശ്മി ഒരുപാട് തവണ പറഞ്ഞതാണെന്ന് എനിക്കറിയാം, എങ്കിലും നമ്മുടെ ഓസ്ട്രേലിയൻ മലയാളികൾക്ക് വേണ്ടി ഈ പാട്ടിന്റെ കഥ, പഴയ ഒരു പാട്ട് അടുത്ത കാലത്ത് ഇങ്ങനെ ഹിറ്റായ ഒരു കഥ ഒന്ന് പറയാമോ?
ശരിക്കും ഈ പാട്ട് ഒരു 10-23 വർഷം മുൻപ് ശൂരനാട് നടന്ന് ഒരു ശില്പശാലയിലുണ്ടായ കുറേ കവിതകളുടെ കൂട്ടത്തിൽ ഈഞ്ചക്കാട് ബാലചന്ദ്രൻ സാർ രചിച്ച കവിതയാണ്. പിന്നീടത് അവിടുത്തെ ഡൈനാമിക് ആക്ഷൻ പോലത്തെ മൂവ്മെൻറ്റും ജനകീയ സമരഗാനങ്ങളെന്ന പേരിലും അതിനുശേഷം ശാസ്ത്ര സാഹിത്യ പരിഷത്തും ഒക്കെ ഈ പാട്ട് ഒത്തിരി ഉപയോഗിച്ചിരുന്നു. പിന്നീട് ഞാനിത് കേൾക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ MSW വയനാട്ടിൽ പഠിക്കുമ്പോൾ കനവ് എന്ന് പറഞ്ഞ സ്കൂളിൽ ചാത്തി എന്ന് പറഞ്ഞൊരു അവിടുത്തെ ഒരു കുട്ടി പാടിയിട്ടാണ് ഞാൻ കേൾക്കുന്നത് ആദ്യമായിട്ട്. അപ്പം ഞാൻ പഠിക്കുന്നു, കുറച്ച് ട്യൂണിലൊക്കെ എൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങൾ വരുത്തി. ആ സമയത്ത് ഒരുപാട് പ്ലാച്ചിമട സമരങ്ങൾ പോലുള്ള ഒരുപാട് ജനകീയ സമരം നടന്ന കാലഘട്ടമായിരുന്നു കേരളത്തിൽ നിന്നിപ്പോൾ പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ജനകീയ സമരങ്ങൾ നടക്കുന്നില്ല, നിൽപ്പ് സമരത്തിന് ശേഷം. അതും ഒരു 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 ശരിക്കും പറഞ്ഞാൽ ഒരു സോഷ്യൽ സാഹചര്യത്തിലുണ്ടായിട്ടുള്ള വ്യത്യാസങ്ങളാണ്. കേരളത്തിന് ഒരുപാട് ജനകീയ സമരങ്ങളുടെ ചരിത്രങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഒരു 3-4 കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായിട്ട് ജനകീയ സമരങ്ങൾ ഉണ്ടാവുന്നില്ല. അപ്പം അത് അതിൻ്റെ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് എന്തുകൊണ്ടാണ് അത് ഉണ്ടാവാത്തതെന്നൂടെ ആലോചിക്കേണ്ടിയിരിക്കുന്നു. അതാണ് ഈ പാട്ട്. പിന്നീടത് 2014 നിൽപ്പ് സമരത്തിൻ്റെ ഐക്യദാർഢ്യത്തിൽ ഫോർട്ട് കൊച്ചിയിൽ അത് പാടുകയും അവിടെ ഫോർട്ട് കൊച്ചി ബീച്ച് സന്ദർശിക്കാൻ വന്നൊരു സാധാരണ ഫാമിലി ബിജിത്രൻ ചന്ദ്രൻ എന്ന് പറയുന്ന ആളുടെ ഒരു മൊബൈലിലെടുത്ത വീഡിയോ അയാൾ പോസ്റ്റ് ചെയ്തതോടുകൂടിയാണ് കൈവിട്ടു പോയത്.
അത് അക്ഷരാർത്ഥത്തിൽ കൈവിട്ടു പോവുകയായിരുന്നല്ലേ.
ആണ്. പിന്നെ ഞാനൊരു 2 കഴിഞ്ഞിട്ടാണ് ഇത് അങ്ങനെ ഒരു ബഹളം നടക്കുന്നതെന്നൊക്കെ അറിഞ്ഞത്. ഒരു പക്ഷേ അതിപ്പോൾ എൻ്റെ പാട്ടോ അങ്ങനെ അതുകൊണ്ട് ഓരോ കാരണങ്ങളും കൊണ്ട് മാത്രമല്ല, അതിൻ്റെ വരികൾ തീർച്ചയായിട്ടും അതിൻ്റെ സാഹചര്യം അല്ലെങ്കിൽ ജനങ്ങൾ ഇപ്പം നിൽക്കുന്ന സാഹചര്യം. ഞാനത് 2006 ഞാനത് ഇതിനു മുമ്പൊക്കെ MSW പഠിച്ചു കഴിഞ്ഞ കാലത്ത് ഞാൻ ആ പാട്ട് വെച്ചൊരു മ്യൂസിക് വീഡിയോ ഡയറക്റ്റ് ചെയ്തിരുന്നു. അന്നതിന് PN ഗോപീഷൻ ഇട്ടൊരു പേരാണ് 12th hour സോങ് എന്ന്, 12 മണിക്കൂറിലെ പാട്ട്. ഈ 12 മണിക്കൂറിലെ പാട്ട് എന്നുണ്ട്. 12 മണിക്കൂറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൈമാണ്, വാർണിംഗ് ടൈമാണ്, ദ ഫൈനൽ ടൈം എന്നുള്ളൊരു അർത്ഥമുണ്ട് അതിന്. അപ്പോൾ ഈ 12 മണിക്കൂറിലെ പാട്ടെന്ന് ഭയങ്കര ആപ്റ്റായിട്ടുള്ളൊരു ഹെഡിങ് ആയിരുന്നു ഇതിന്. കാരണം അത് കഴിഞ്ഞിട്ട് സംഭവിച്ച 2 പ്രളയം ഇന്നലെ ഈ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ കുറച്ച് സമയം മഴയുണ്ടായിട്ട് കൊച്ചി നഗരം മുഴുവൻ ഏതാണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ വെള്ളത്തിനടിയിൽ പെട്ടി,
അവിടെ വാസം സാധ്യമല്ലാത്ത അവസ്ഥയിൽ തന്നെ എത്തി.
ഭയങ്കര മോശമായി. ഞാൻ താമസിക്കുന്ന സ്ഥലത്തിനടുത്തൊക്കെ വെള്ളം വന്നു എന്ന് ഞാൻ വിളിച്ച് കുറച്ച് ഫോൺ കോൾ ചെയ്തിരുന്നു, അറിഞ്ഞിരുന്നു. ഇറ്റ് നെവർ ഹാപ്പൻഡ് ഇൻ കൊച്ചി ബിഫോർ. പക്ഷേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ കടന്നുകൂടി ഈ ഒരു വെള്ളപ്പൊക്കം വരുന്ന ആദ്യത്തെ 3-4 ദിവസം കഴിയുമ്പോൾ ജനങ്ങൾ വീണ്ടും അത് മറന്നു പോകുന്നു എന്ന് തോന്നും ചില കാര്യങ്ങൾ. ഇപ്പോൾ വേസ്റ്റ് സെഗ്രഗേഷനിലായാലും അങ്ങനെയുള്ള നമ്മുടെ ഒരു ശീലങ്ങൾ മാറ്റാത്തതിലുള്ള ഒരു റിജിഡിറ്റി ഇപ്പോഴും നിലനിർത്തുന്നത് കാണുമ്പോൾ ഇവരൊക്കെ മാറുന്നോ എന്ന് തോന്നും.
തീർച്ചയായും അത്തരം വിഷയങ്ങളിലേക്ക് വരാം, ആ ഒരു പാട്ടിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് വരാം. അതിനു മുമ്പ് രശ്മി സതീഷ് എന്ന ഒരു ഗായികയ്ക്ക് ഈ ഒരു പാട്ട് വരുത്തിയ മാറ്റം എന്തായിരുന്നു?
80% 90% പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ തന്നെയായിരുന്നു. നെഗറ്റീവായിട്ടുള്ള മാറ്റങ്ങളെന്ന് ഞാൻ പറയുന്നില്ല, എന്നാൽ പോലും പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സോഷ്യൽ ഇഷ്യൂസിനെ റെപ്രസെൻ്റ് ചെയ്തോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിനെ റെപ്രസെൻ്റ് ചെയ്തോ അല്ലെങ്കിൽ ചില പാരിസ്ഥിതികമായിട്ടുള്ള ചില കാര്യങ്ങളെ റെപ്രസെൻ്റ് ചെയ്തോ ഒക്കെ നമ്മുടെ വോയിസിന് നിൽക്കാൻ പറ്റുന്നു എന്നുള്ളൊരു സാധനം വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അപ്പം ആ പേരിൻ്റെ പേരിൽ ആൾക്കാർ നമ്മളെ അങ്ങനെയുള്ളൊരു ബഹുമാനം തരുന്നതും ഒരു ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു മ്യൂസിഷ്യൻ എന്ന നിലയിൽ ഭയങ്കര അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. രണ്ടാമത് ഞാൻ കുറച്ച് ഈ പറഞ്ഞ പോലെ അതിൻ്റെ നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ പോലും ഒരു ചെറിയൊരു ഇതുള്ളൊരു വശം ഒരു വശം എന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നമ്മൾ അക്വയർ ചെയ്തെടുക്കേണ്ട ഒരു സാധനമാണ്, പൊതുജനങ്ങൾ നമ്മുടെ തലയിൽ വച്ച് തരേണ്ട ഒരു സാധനമല്ല. എല്ലാ മനുഷ്യന്മാരും സ്വയം മനസ്സിലാക്കി അക്വയർ ചെയ്യേണ്ട ഒരു സാധനമാണ്. അപ്പം ഒരു പാട്ട് പാടുകയും അല്ലെങ്കിൽ വേറൊരു തരത്തിൽ പലതിൻ്റെ റെപ്രസെൻറ്റേഷനായിട്ട് സൗണ്ട് നിൽക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കൊരു ടെൻഡൻസി ഉണ്ട്, എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നാലും അത് നിങ്ങളെപ്പോലുള്ളവർ ഏറ്റെടുക്കേണ്ടതല്ലേ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഏറ്റെടുക്കാൻ പറ്റൂലല്ലോ. വളരെ കൃത്യമായിട്ട് നമുക്ക് ബോധ്യമുള്ള സാമൂഹ്യ പ്രശ്നങ്ങൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ മാത്രമേ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളത് എടുത്തേ പറ്റൂ, നിങ്ങളുടെ ജോലിയാണെന്ന് ഒരാൾക്കും ഒരാളോടും പറയാൻ പറ്റില്ല. അത്തരത്തിലുള്ള അടിച്ചേൽപ്പിക്കപ്പെടുന്നൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ സോഷ്യൽ ഇമേജിന് നിന്ന് കൊടുക്കാനൊരു ഭയങ്കര ഒരു വിഷമമുണ്ട് ഒരു മനുഷ്യനെന്ന നിലയിൽ. അതുമാത്രമാണ് അതിലൊരു കുറച്ച് ഒരു ഡിം സൈഡ് എന്ന് പറയുന്നത്. അല്ലാതെ ഒത്തിരി 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 പോസിറ്റീവ് സൈഡ് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അതെനിക്ക് തോന്നുന്നു ഒരു മനുഷ്യർക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ
തീർച്ചയായും വളരെ പ്രസക്തമായ ഒരു കാര്യം തന്നെയാണ്, കാരണം ഇപ്പോൾ നമ്മൾ പൊതുവിൽ സാമൂഹ്യ മാധ്യമങ്ങളിലും എല്ലാം കാണുന്നത് ഈ സെലക്റ്റീവ് പ്രതികരണം എന്ന പേരുള്ള വിമർശനങ്ങളാണല്ലോ ഏറ്റവും കൂടുതലായി വരുന്നത്.
തീർച്ചയായിട്ടും മനുഷ്യന് ബോധമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വളരെ കൃത്യമായി വിവരം ലഭിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കൺവിൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിലല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ. അതിനേക്കാളും ഫേക്കായിട്ട് സംസാരിക്കുന്നതിനേക്കാളും സംസാരിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് നല്ലതെന്ന് വിചാരിക്കുന്ന ആളെ.
തീർച്ചയായും രശ്മിയുടെ രാഷ്ട്രീയം എന്താണെന്നുള്ളത് വ്യക്തമാണ് ആ വാചകങ്ങളിൽ തന്നെ. അതിനു മുമ്പ് എന്തായാലും ഗായിക എന്ന കാര്യമാണല്ലോ ചോദിച്ചത്. കുട്ടിക്കാലം മുതൽ ശാസ്ത്രീയ സംഗീതം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി നാടൻ പാട്ട് ഗായിക എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അങ്ങനെ അറിയപ്പെടുന്ന ശാസ്ത്രീയ സംഗീതം പഠിച്ച് നാടൻപാട്ട് ഗായിക എന്നറിയപ്പെടുന്ന ഒരു പക്ഷെ വളരെ വളരെ അപൂർവമായിരിക്കും. എപ്പോഴാണ് ഈ ഒരു ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ പാട്ടുകളിലേക്ക് ഈ കോഴ്സ് കൂടുതലായുള്ള അല്ലെങ്കിൽ അതിനൊരു ലക്ഷ്യം കൂടുതലായുള്ള പാട്ടുകളിലേക്ക് അതിലേക്കൊക്കെ മാറിയത് എപ്പോഴാണ്?
അത് ശരിക്കും പറഞ്ഞാൽ 17 ഈ ബേസിക്കായിട്ട് കർണാട്ടിക് ട്രെയിൻഡ് ആയിരുന്നു ഞാൻ 17 കൊല്ലം. അത് മാത്രമേ പഠിച്ചത്, കച്ചേരി മാത്രം ചെയ്യുന്ന സിനിമ പാട്ടുകളൊക്കെ മാത്രം കേട്ട് വളരുന്ന സാധാരണ ആൾ തന്നെയായിരുന്നു ഞാൻ. പിന്നെ ഈ ഡിഗ്രി കഴിഞ്ഞോടുകൂടി ശരിക്കും വയനാട്ടിലേക്ക് പോകുമ്പോഴാണ് വേറെ ഫോംസ് ഓഫ് മ്യൂസിക് കേൾക്കുന്നത്. അവിടെ MSW ഭാഗമായിട്ട് നമ്മുടെ ഈ സ്ട്രീറ്റ് പ്ലേസും അല്ലെങ്കിൽ കുറച്ച് പാട്ടുകൾ കളക്ട് ചെയ്യുന്ന പാട്ട് പാടലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴാണ് അത്തരത്തിലുള്ളൊരു ഫോക്ക് സംഗീതം അല്ലെങ്കിൽ ഫോക്ക് സംഗീതം എന്ന് മാത്രം വിളിക്കാൻ പറ്റില്ല, പലതരത്തിലുള്ള ഫോംസ് ഓഫ് മ്യൂസിക് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിസർച്ചുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടും അവിടുത്തെ സ്റ്റുഡൻസും ഒക്കെ ആയിട്ട് ചേർന്നിട്ടൊക്കെ പലതരത്തിലുള്ള കമ്പൈലേഷൻ ആ സമയത്ത് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത്തരം കമ്പൈലേഷൻ ചെയ്യുമ്പോഴാണ് ബോധ്യപ്പെടുന്നത് അങ്ങനത്തെ പാട്ടുകൾ എന്തായിരുന്നു അല്ലെങ്കിൽ ആ പാട്ടുകളുടെ പ്രത്യേകതകൾ, ഇപ്പം അതിനെങ്ങനെയാണ് ഭയങ്കര റിയൽ ലൈഫുമായിട്ട് എന്ത് ബന്ധമാണ് ഉള്ളത്. ശരിക്കും എല്ലാ ഫോംസ് ഓഫ് മ്യൂസിക്കിനും പവറുണ്ട്, ഭയങ്കര രസമായിട്ടുള്ള ഇമോട്ടീവ് പവറുണ്ട്. പക്ഷേ ഫോക്ക് സോങ്സ് എപ്പോഴാണ് സിമ്പിളാവുന്നേ എന്ന് എന്ന് പറയുകയാണെങ്കിൽ അത് ഭയങ്കര റിയൽ ലൈഫിൽ കൂടുതൽ എളുപ്പത്തിൽ എൻട്രി ചെയ്യാൻ നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം വളരെ ബേസിക് ജീവിതത്തിനെ കുറിച്ച് സംസാരിക്കുന്നതും യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതാണത്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ കൽക്കട്ട പോകുമ്പോഴും എനിക്ക് മനസ്സിലായത് ഇവിടെ മലയാളം പാട്ട് മാത്രമാണ് കേട്ടെങ്കിലും ഈ ഫോംസ് അല്ലെങ്കിൽ കൺട്രി മ്യൂസിക് എന്ന ഫോക്ക് ഫോംസ് എന്ന് പറഞ്ഞ ഫോംസ് എല്ലാ രാജ്യത്തിലും മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന എല്ലാ സ്ഥലത്തും മ്യൂസിക്കുള്ള എല്ലാ സ്ഥലത്തും അതുണ്ട്. പല ഫോംസ് ഓഫ് മ്യൂസിക്, ഞാൻ ഫോക്ക് മാത്രമല്ല, എനിക്ക് ഭയങ്കര ക്യൂരിയസ് ആണ്. ഞാൻ വിചാരിക്കുന്നത് നമ്മളൊക്കെ മരണം വരെ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. അപ്പോൾ ഓരോന്ന് കേൾക്കുമ്പോഴും അതിൻ്റെ പവർ മനസ്സിലാവുകയും അതെങ്ങനെയാണ് നമുക്കതെങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ മനസ്സിലാവും. ഇപ്പം ഒരു പാട്ട് എടുത്ത് നമ്മൾ അവതരിപ്പിക്കുമ്പോൾ ചിലപ്പോൾ ചിലർ പറയുന്നുണ്ടാവും, എന്താണ് അതേ ശൈലിയിൽ അവതരിപ്പിക്കുന്നില്ല. ഇപ്പോൾ എൻ്റെ ബാൻഡിൻ്റെ പേര് രസ എന്നാണ്, രസ ട്രിപ്പിൻ. അപ്പോൾ രസയിൽ അവതരിപ്പിക്കുന്ന ഈ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പാട്ടുകൾക്കൊപ്പം തന്നെ ട്രഡീഷണലായിട്ട് തോറ്റമ്പാട്ട് നാഗപ്പാട്ടൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ തോറ്റമ്പാട്ട് എടുത്ത് അവതരിപ്പിക്കുന്നത്? സോ എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്? തോറ്റമ്പാട്ട് തെയ്യത്തിന് പാടുന്ന, തോറ്റത്തിന് പാടുന്ന രീതിയുണ്ട്. ആ രീതിക്ക് അവതരിപ്പിക്കാൻ നമുക്ക് സ്റ്റേജിൽ പറ്റില്ല. തെയ്യം കേട്ടിട്ടുള്ള വളരെ കൃത്യമായിട്ടറിയാം, അതൊരു പാട്ടും പറച്ചിലിൻ്റെ രീതിയിൽ വേറൊരു തരത്തിലുള്ള ചടങ്ങുകളുടെയും ട്രാൻസിൻ്റെയും ഒക്കെ ഭാഗമായിട്ട് അത് യാഥാർത്ഥ്യത്തിൽ അവതരിപ്പിക്കും. വേറൊരു കളറാണത്. പക്ഷേ അത് നമ്മൾ സ്റ്റേജിൽ അത്തരത്തിൽ അവതരിപ്പിക്കുമ്പോൾ നമുക്ക് വേറേതായിട്ടുള്ള ഒരു സാഹചര്യവും അവിടെ ഒരുക്കാൻ പറ്റുന്നില്ല, ഒരു തെയ്യത്തിൻ്റെയോ കാവിൻ്റെയോ ഒന്നും. എന്നാൽ നമുക്ക് ഈ തോറ്റം പറയുന്ന വരികളുടെ രാഷ്ട്രീയം നമുക്ക് പറയുകയും വേണം. അപ്പം നമ്മൾ ചെയ്യുക വളരെ കൃത്യമായിട്ട് അതിനെ, തീർച്ചയായിട്ടും അതിനോടുള്ള എല്ലാ നീതിയും പുലർത്തിക്കൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് അത് അറേഞ്ച് ചെയ്ത് ആൾക്കാർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, ഗ്ലോബലി കേൾക്കുമ്പോൾ എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വിധത്തിൽ അത് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനാണ് ഇത്തരത്തിലുള്ള, എനിക്ക് തോന്നുന്നു അതിനുള്ള ശ്രമങ്ങളാണ് നമ്മുടെയൊക്കെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് തോറ്റത്തിൻ്റെ ഭാഷയിൽ അതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ കേരളത്തിലുള്ള പുതിയ തലമുറക്ക് വരെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നില്ല. ഒരു പുസ്തകം എഴുതുന്ന പോലെ തന്നെയാണ്, പഴയ തരത്തിലുള്ള ഭാഷാപ്രയോഗങ്ങളുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ആൾക്കാർക്ക് അത് വായിക്കുമ്പോൾ മനസ്സിലാവണമെന്നില്ല. അപ്പോൾ അതിൻ്റെ റീറൈറ്റിംഗ് കോപ്പീസ് ഉണ്ടാവണം, ആ കാര്യങ്ങൾ എന്താണ് മനസ്സിലാവണമെങ്കിൽ.
തീർച്ചയായും. എന്നാലും ഈ ഒരു പാട്ടിൻ്റെ രാഷ്ട്രീയം സാധാരണ ചോദിക്കുന്നത് പാട്ട് എഴുതുന്നവരോടാണ്, കവികളോടും മറ്റുമാണ് രാഷ്ട്രീയം ചോദിക്കുന്നത്. പാട്ട് പാടുന്ന ഒരാളോട് രാഷ്ട്രീയം ചോദിക്കുന്നത് അത്ര പതിവുള്ളൊരു കാര്യമല്ല. എങ്കിലും രശ്മിയോട് ചോദിക്കേണ്ടത് കാര്യം തന്നെയാണ്. കാരണം രശ്മിയുടെ പാട്ടുകൾക്കെല്ലാം ഒരു രാഷ്ട്രീയമുണ്ട്, വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. എന്താണ് രശ്മി അതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ ചുരുക്കി എങ്ങനെ രശ്മിക്ക് പാട്ടിലൂടെ അല്ലാതെ പറയാൻ കഴിയും? പാട്ടിലൂടെ രശ്മി പറയുന്നുണ്ട് എപ്പോഴും, അല്ലാതെ എങ്ങനെ പറയാൻ കഴിയും ആ രാഷ്ട്രീയം?
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ രാഷ്ട്രീയം നമ്മൾ ഈ പറയുന്നില്ലേ, നിങ്ങൾ പറഞ്ഞതിൽ തന്നെ അതിൻ്റെ ഉത്തരവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഒത്തിരി വർത്തമാനം, ചിലർ പറയുന്നത് നല്ല ഒറേറ്ററായിട്ടായിരിക്കും ചിലരുടെ രാഷ്ട്രീയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ എൻ്റെ രാഷ്ട്രീയങ്ങൾ പറയാൻ ഉള്ളൊരു മീഡിയമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് എൻ്റെ മ്യൂസിക്കാണ്, അല്ലെങ്കിൽ ചിലപ്പം എൻ്റെ ആറ്റിറ്റ്യൂഡായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പം ഞാൻ അതിൽ കൂടെ പറയാൻ ശ്രമിക്കുന്ന കാര്യങ്ങളുടെ ഉള്ളടക്കമായിരിക്കാം. അപ്പം അതൊക്കെ തന്നെയാണ് എൻ്റെ രാഷ്ട്രീയം എന്ന് പറയാം. അപ്പം ഞാൻ പാടുന്ന പാട്ടുകളിലെ എല്ലാം നമ്മൾ അക്വയർ ചെയ്യുന്നുണ്ടോ എന്നുള്ളതല്ല, എല്ലാം അക്വയർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൽ കുറച്ച് കാര്യങ്ങളെങ്കിലും അക്വയർ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളുമാണ് ഞാൻ, അതെനിക്ക് പറയാൻ പറ്റും. അത് ഫുള്ളായിട്ട് പെർഫെക്റ്റ് ആണോ എന്ന് വെച്ചാൽ അല്ല, അതിലേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. അപ്പോൾ അതിൽ പാടുന്ന പാട്ടുകളുടെ തന്നെ വളരെ കൃത്യമായിട്ടുള്ള മീനിങ്ങുകൾ എടുത്തു കഴിഞ്ഞാൽ അത് തന്നെയാണ് നമ്മുടെ രാഷ്ട്രീയം. ആ പാട്ടുകൾ പറയുന്ന കാര്യങ്ങളും ഇപ്പോൾ എൻവയോൺമെൻറ്റലായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ വളരെ കൃത്യമായിട്ടും, അങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ ജീവിക്കുമ്പോൾ പോലും വളരെ കൃത്യമായിട്ട് അങ്ങനെ പെട്ടെന്ന് മാറാൻ സാധിക്കാത്തൊരവസ്ഥയിൽ മനുഷ്യനായിട്ട് പോലും അങ്ങനെ മാറാനുള്ള സാഹചര്യം എവിടെ നിന്ന് നമുക്ക് തുടക്കം കുറിക്കാം എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. ഇപ്പോഴും ഞാൻ പറയാണ്, ഒരു ആ പ്രളയത്തിൻ്റെ ഇന്നലത്തെ ഒരു മഴയുടെ വാർത്ത കേൾക്കുമ്പോൾ പോലും മനസ്സിൽ വല്ലാത്തൊരിതാണ്. നമ്മൾ ജീവിക്കുന്ന മാത്രമല്ല, നമ്മൾ മൊത്തത്തിൽ അത് മാറുന്നതിൻ്റെ ഒരു ഭീഷണിയുണ്ടല്ലോ, വല്ലാണ്ട് നമ്മുടെ മനസ്സിൽ കിട്ടുന്നുണ്ട്. വീണ്ടും വീണ്ടും നമുക്കിങ്ങനൊരു നമ്മുടെ മുന്നിൽ ഇങ്ങനെ കാണിച്ചു തരികയാണ് പ്രകൃതി, ദിസ് ഈസ് വാട്ട് ഐ ക്യാൻ ഡു, ഇതാണ് ഞാനിപ്പോൾ, ഇത് മാത്രം എനിക്കിനി ചെയ്യാനാവുള്ളൂ. സോ ഇനിയെങ്കിലും എന്ന് പറഞ്ഞിട്ടിങ്ങനെ ഇത്രയും അടിവരയിട്ട് പറഞ്ഞു തരുമ്പോൾ പോലും എന്താണ് ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ അതിലെത്രമാത്രം റെസ്പോൺസിബിൾ ആവണം, അവെയറാവണം, കാര്യങ്ങൾ ഏത് രീതിയിൽ മാറ്റി ചെയ്ത് തുടങ്ങണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
അപ്പം രശ്മി പറഞ്ഞതിലൊരു കാര്യമുണ്ട്, ഇപ്പം പ്രതികരിക്കുക എന്നുള്ളത് ഒരുപക്ഷെ പ്രകൃതിയോട് മാത്രമല്ല, അടിച്ചമർത്തലിനെതിരെ ഒപ്രഷനെതിരെയും അല്ലെങ്കിൽ അങ്ങനെ അതിനെല്ലാമുള്ള പ്രതികരണം
നമ്മുടെ ഒരു മനുഷ്യത്വമാണല്ലോ ബേസിക്കായിട്ട്.
എനിക്ക് അത് പറയുമ്പോൾ തന്നെ എനിക്ക് ആ ഒരു പാട്ട് ഒന്ന് രശ്മിയിൽ നിന്ന് ഒന്നുകൂടെ ചോദിക്കണം എന്നുണ്ട്. കാരണം അതിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ പാട്ടാണല്ലോ, തോക്ക് തോക്കും കാലം വരെയും ബാക്ക് തോൽക്കില്ലടോ എന്നുള്ള പാട്ട്. അതിൻ്റെ രണ്ട് വരി കൂടി നമുക്കൊന്ന് ആ ഒരു ഒരു ഈ ഒരു രാഷ്ട്രീയം പറയുമ്പോൾ ഒന്ന് പാടാൻ കഴിയുമോ?
അതിൻ്റെ ഇടയിലുള്ള എനിക്കിഷ്ടപ്പെട്ടൊരു വരി പാട്ട്. കാട്ടുപൂവിൻ്റെ ചൂരളക്കല്ലേ, നാട്ടുമാവിൻ്റെ വേരറുക്കല്ലേ, രാത്രി പൂക്കണ പൂവിന് നെന്തൊരു വെളുവെളുപ്പാണ്ടോ, നാട്ടിൽ പൂക്കണ പൂവിന് നെന്തൊരു വെളുവെളുപ്പാണ്ടോ, കാട്ടിൽ പൂക്കണ പൂവിന് നെന്തൊരു ചൊക ചൊകപ്പാണ്ടോ, തോക്കു തോൽക്കും കാലം വരും വരെ നാക്കു തോൽക്കില്ലടോ, എൻ്റെ വാക്കു തോൽക്കില്ലടോ, നോക്കു തോൽക്കും കാലം വരും വരെ പാട്ടു തോൽക്കില്ലടോ, എൻ്റെ പാട്ടു തോൽക്കില്ലടോ, പാട്ടു തോൽക്കില്ലടോ, എൻ്റെ പാട്ടു തോൽക്കില്ലടോ.
കൃത്യമാണ്, എൻ്റെ പാട്ട് ഞാൻ പറയുന്നു, അതിലൂടെ ഞാൻ എന്തും പറയുമെന്നുള്ളൊരു, അല്ല എനിക്ക് പറയാനുള്ളത് പറയുമെന്നുള്ള വളരെ വ്യക്തമായി പറഞ്ഞു വെക്കുന്ന ഒരു പാട്ടാണ് തോന്നുന്നു അല്ലേ?
അതാ പറയാണ്ടിരിക്കാൻ നിവൃത്തിയില്ല. വേറൊരു പാട്ടിൽ പറയുന്ന പോലെ, ചാവാതിരിക്കാനെങ്കിലും പാടടി തയ്യേ, പാടിയിട്ട് ചാവാനെങ്കിലും പാടടി തയ്യേ എന്നുള്ളൊരു സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യം കൂടെ ഇന്ത്യയിൽ ഇപ്പോൾ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് പാടാണ്ടിരിക്കാൻ പറ്റുമോ?
തീർച്ചയായും. എന്തായാലും രശ്മി സതീഷ് എന്ന ഗായികയെക്കുറിച്ച് എന്ന് പറഞ്ഞാണ് ഞാൻ ആദ്യം തുടങ്ങിയത്. പക്ഷേ ഗായിക എന്ന് മാത്രം പറഞ്ഞു നിർത്തിയാൽ അത് രശ്മിയോട് ചെയ്യുന്ന തെറ്റായിരിക്കും. അഭിനേതാവെന്നോ സംവിധായികയെന്നോ സൗണ്ടർ എന്ത് വേണമെങ്കിലും പറയാമല്ലോ, അങ്ങനെ ഒരു ഈ ഒരു കലാമേഖലയിൽ എന്ത് വേണമെങ്കിലും പറയാമല്ലോ. എങ്ങനെയാണ് അത്തരം മേഖലകളിലെല്ലാം മുന്നോട്ട് പോകുന്നത്? എന്തൊക്കെയാണ് ഇനിയിപ്പോൾ വരാനുള്ളത് പാട്ടിനപ്പുറത്തേക്കും?
ശരിക്കും അതെ, എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത് അല്ലെങ്കിൽ ഒരു ഫീൽഡിൽ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത് ഞാൻ പാട്ടുകാരിയായിട്ടല്ല. ഞാൻ ആദ്യമായിട്ട് വരുന്ന സൗണ്ട് റെക്കോർഡിസ്റ്റ് ആയിരുന്നു, ലൊക്കേഷൻ സൗണ്ട് റെക്കോർഡിസ്റ്റ് ആയിട്ടായിരുന്നു. ലെൻസാറിൻ്റെ മകരമഞ്ഞ് എന്ന് പറഞ്ഞ സിനിമയിലാണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ പോലെ സന്തോഷ് ശിവൻ സാറിനെ അവിടെ നിന്ന് പരിചയപ്പെടുന്നതും. അവിടെയുള്ള ചില വൈകുന്നേരങ്ങളിലെ ഗാനസന്ധികളിൽ കൂടെയാണ് ഈ ചില പാട്ടുകൾ കേൾക്കുന്ന ഊർമ്മയിലൂടെ പിന്നെ അതൊരു പിന്നണി ഗായികയായിട്ട് വരുന്നതൊക്കെ. പിന്നെയും അതിനു മുമ്പ് ഒത്തിരി മുമ്പ് ഈ ഒരു മീഡിയ മേഖലയിൽ വന്ന് തന്നെ ഡോക്യുമെൻ്ററി ഫിലിംസിലൊക്കെ അസിസ്റ്റ് ചെയ്തിട്ടൊക്കെ ആയിരുന്നു. സോ അങ്ങനത്തെ കുറേ എക്സ്പോഷറുണ്ട്. അതിൻ്റെ ഒരു പാഷനൊക്കെ മനസ്സിലിപ്പോഴും ഉണ്ട്. എപ്പോഴെങ്കിലും ഈ പറയുന്ന മ്യൂസിക്കായിട്ടാണ് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നതെങ്കിൽ പോലും മ്യൂസിക്കലായിട്ടുള്ള ചില ഡോക്യുമെൻ്ററീസും ഡോക്യുഫിക്ഷൻസും ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിൻ്റെയൊക്കെ റിസർച്ച് വർക്കും ചെയ്യുന്നുണ്ട്. പുതിയ പ്രോജക്ട്സ് എന്ന് പറയാനായിട്ട് ഇപ്പോൾ പ്ലേബാക്ക് സോങ്സ് മലയാളത്തിലും തമിഴിലൊക്കെയാണ് ഏറ്റവും ഒടുവിൽ ചെയ്തത്. ഒന്ന് രണ്ട് ആക്ടിങ് അസൈൻമെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്, ഷൂട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ രസ എന്ന് പറഞ്ഞ ബാൻഡിലാണ് കൂടുതൽ സമയവും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ പടുപാട്ട് തൂക്കു തോൽക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ സിംഗിളായിരുന്നു. അപ്പോൾ അടുത്ത ട്രാക്സിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ട്രാക്കുകൾ ഇറക്കണം, കൂടുതൽ സ്ഥലത്ത് പാട്ടുകൾ പാടണം, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ കുറച്ച് അക്കാഡമിക് ആക്ടിവിറ്റീസ് കുട്ടികളുടെ ഇടയിൽ ഈ പറയുന്ന പോലെ നമുക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ളത് വേറെ ആരെയും ഒഴിവാക്കി പറയല്ല, നമ്മുടെ ഒക്കെ ഒരു പ്രായം കഴിയുമ്പോൾ നമ്മുടെയൊക്കെ തലയിൽ ചില സാധനങ്ങൾ സെറ്റാണ്, നമ്മുടെ സോഷ്യലൈസേഷൻ കഴിഞ്ഞ് നമ്മൾ വന്നൊരു പ്രായത്തിൽ. അപ്പോൾ നമ്മളെ ഡിഅസംബിൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുട്ടികളൊക്കെ മോൾഡിങ് സ്റ്റേജിലായതുകൊണ്ട് നമുക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കമ്മ്യൂണിറ്റി ചിൽഡ്രൻ ആൻഡ് യൂത്ത് ആണ്. അപ്പം അവരോട് സംസാരിക്കാൻ താല്പര്യമുണ്ട്. പത്രത്തിലുള്ള ഇപ്പം നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ ഇപ്പോൾ റെസിസ്റ്റൻ മ്യൂസിക്കിൻ്റെ കാര്യത്തിലൊക്കെ ആയാലും ചില വൺ ഡേ വർക്ക്ഷോപ്പുകളോ ചില രണ്ട് മൂന്ന് മണിക്കൂർ ക്ലാസ് ഒന്നുമില്ല, ഇവിടെ നടന്നിരുന്ന കാര്യത്തിനെക്കുറിച്ചും ചരിത്രത്തിൽ എങ്ങനെയാണ് പ്രതിരോധ സംഗീതം ഉണ്ടായിരുന്നത്, എന്തൊക്കെയായിരുന്നു ലോകത്തിൽ അത് ചെയ്തിരുന്നത്, ഇന്ത്യയിൽ അതെങ്ങനെയായിരുന്നു, കേരളത്തിൽ അതെങ്ങനെയായിരുന്നു എന്നൊക്കെയുള്ള ചില വിഷയങ്ങളെക്കുറിച്ച് വളരെ ചെറിയ കുറച്ച് നേരം അവരോട് സംസാരിച്ചിരിക്കുക, എന്തെങ്കിലും തരത്തിൽ ഒരു സ്പാർക്ക് അതിൽ ആയിരക്കണക്കിന് കുട്ടികളിൽ ഒരാളുടെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ ജീവിതം കൊണ്ട് അത്രയെങ്കിലും പ്രയോജനം ഉണ്ടാവുമല്ലോ എന്ന് നമുക്ക് സന്തോഷിക്കാം. അപ്പം അത്തരത്തിലുള്ള അക്കാഡമിക് ആക്ടിവിറ്റീസ് കുറച്ച് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ള കുറച്ച് അവയർനെസ് പ്രോഗ്രാം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കുറച്ച് കൂട്ടുകാരൊക്കെ ആയിട്ട് ചേർന്നിട്ട് പല ജില്ലകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള ബേസിക് വേസ്റ്റ് സെഗ്രഗേഷൻ്റെ കുറച്ച് അവയർനെസ് പ്രോഗ്രാമുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആദ്യത്തെ ഘട്ടം ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം ആലപ്പുഴ ജില്ലയിൽ ചെയ്യാൻ ആലോചിക്കുന്നുണ്ട്. വളരെ വോളണ്ടറി ആയിട്ടുള്ള തീരുമാനങ്ങളാണ്. ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ അങ്ങനെയൊന്നും അല്ല, കുറച്ച് വോളണ്ടറി ആയിട്ട് അതിനോട് താല്പര്യമുള്ള ആൾക്കാരെ കമ്പൈൽ ചെയ്തിട്ട് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വർക്കുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചെറിയ പണികളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു.
തീർച്ചയായും. എന്തായാലും അവസാനം ആദ്യം ചോദിക്കേണ്ട ചോദ്യമായിരുന്നു, ഏറ്റവും അവസാനം ചോദിക്കുന്നത്, ഓസ്ട്രേലിയയിലേക്ക് എത്തിയത് എന്തിന് വേണ്ടിയായിരുന്നു, ഓസ്ട്രേലിയ ഒരു അനുഭവം എങ്ങനെയുണ്ട്, വളരെ ചുരുക്കിയെന്ന് പറയാമോ?
ഓസ്ട്രേലിയയിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ബ്രിസ്ബൻ ബേസ് ചെയ്ത് എനിക്കവിടെ ഓസ്ട്രേലിയ മുഴുവനുണ്ട്. എന്നാൽ പോലും ബ്രിസ്ബനിലെ നവോദയയിലെ കേരളത്തിലെ ഫ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള റീബിൽഡിങ് കേരളയുടെ ഭാഗമായിട്ട് ഫ്ലഡ് അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു കുറച്ച് ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കുന്ന ഒരു എന്താണ് ഒരു ഫണ്ട് സമാഹരണത്തിന് വേണ്ടിയിട്ട് അവർ ഓർഗനൈസ് ചെയ്ത കലാനിഷ എന്ന് പറഞ്ഞ പരിപാടിയിൽ ഒരു ഗസ്റ്റായിട്ടാണ് ഞാൻ വരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇവിടെ വന്നു എനിക്ക് എല്ലാ സ്ഥലത്തും ഞാൻ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ്. അപ്പോൾ എല്ലാ സ്ഥലത്ത് മ്യൂസിക്, ഫുഡ്, കൾച്ചർ, ഹിസ്റ്ററിയൊക്കെ പഠിക്കുന്ന ഒരാളാണ്. അപ്പം ഇപ്പോൾ ഒരു കുറച്ച് മൂന്നാല് ദിവസം ആയിട്ടുള്ളൂ, എന്നാൽ പോലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ യാത്ര ചെയ്യുന്നുണ്ട്. ഓസ്ട്രേലിയയിലേതായിട്ടുള്ള ഇവിടുത്തെ ഒരു ഇൻഡിജീനിയസ് പോപ്പുലേഷൻ്റെ കഥകളും എങ്ങനെയാണ് അവരെ ഇൻവേഷൻ ചെയ്ത് ബാക്കിയുള്ളവർ വന്ന ഇതും അവരുടേതായിട്ടുള്ള ട്രഡീഷൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ക്യൂരിയസ് ആണ് ഞാൻ. അപ്പം പറഞ്ഞുതരാൻ പറ്റുന്നവരടുത്തുമൊക്കെ ചോദിച്ചിങ്ങനെ പഠിക്കുന്നുണ്ട്.
തീർച്ചയായും. എന്തായാലും രശ്മി, വളരെയധികം സന്തോഷം, വളരെയധികം നന്ദി ഇത്രയും നേരം SBS മലയാളത്തിലൂടെ ഓസ്ട്രേലിയൻ മലയാളികളോട് സംസാരിച്ചതിനെ.
തീർച്ചയായിട്ടും ഇവിടെ വന്നതിലും ഈ പറയുന്ന പോലെ ഈ ഒരു ചാനലിൻ്റെ കൂടെ നിന്നിട്ട് ഇവിടുത്തെ മലയാളികളെ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കാൻ പറ്റിയതിലും ഒക്കെ ഇവിടെ നിന്നുകൊണ്ട് തന്നെ നിങ്ങളോട് സംസാരിക്കാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട്. എല്ലാവർക്കും എല്ലാ വിധത്തിലുള്ള ആശംസകൾ നേരെയാണ്. ഒരിക്കൽ കൂടെ ലീവ് ആൻഡ് ലെറ്റ് ലീവ് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക്സ് എല്ലാം.
തൊക്കു തോൽക്കും കാലം വരും വരെ നാക്കു തോൽക്കില്ലടോ എന്റെ വാക്കു തോൽക്കില്ലടോ. തൊക്കു തോൽക്കും കാലം വരും വരെ നാക്കു തോൽക്കില്ലടോ എന്റെ വാക്കു തോൽക്കില്ലടോ. നോക്കു തോൽക്കും കാലം വരും വരെ പാട്ടു തോൽക്കില്ലടോ എന്റെ പാട്ടു തോൽക്കില്ലടോ. നോക്കു തോൽക്കും കാലം വരും വരെ പാട്ടു തോൽക്കില്ലടോ എന്റെ പാട്ടു തോൽക്കില്ലടോ. അടികൊണ്ടു നേടിയതെല്ലാം തലമുറ തീണ്ടി തുലയ്ക്കും. വെടികൊണ്ടു നേടിയതെല്ലാം ചുടുകാട്ടിലാവി തണുക്കും. കാതു പൂക്കും കാലം വരും വരെ കാവലായിരിക്കും ഞങ്ങൾ നാടിന് കാതലായിരിക്കും. കാടുപൂക്കും കാലം വരും വരെ കാവലായിരിക്കും ഞങ്ങൾ നാടിന് കാതലായിരിക്കും. വരും വരെ നാക്കു തോൽക്കില്ലടോ എന്റെ വാക്കു തോൽക്കില്ലടോ. നോക്കു തോൽക്കും കാലം വരും വരെ, പാട്ടു തോൽക്കില്ലടോ എൻ്റെ പാട്ടു തോൽക്കില്ലടോ, പാട്ടു തോൽക്കില്ലടോ എൻ്റെ പാട്ടു തോൽക്കില്ലടോ, പാട്ടു തോൽക്കില്ലടോ എൻ്റെ പാട്ടു തോൽക്കില്ലടോ.
ലൈക്ക് ഷെയർ കമന്റ് SBS മലയാളം ഫേസ്ബുക്ക് പേജ്.